ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 14 ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 13, 14, 15, 16, അപ്പോസ്തല പ്രവൃത്തികൾ 18 13 സങ്കീർത്തനം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്ത വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമറളയണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. 14 സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവൾ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ, നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. 15 സങ്കീർത്തനം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. 16 സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 18. അനന്തരം അവൻ അതേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ട് പോകണം എന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ളൊരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകുക കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു, വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമത്തിയോസും മക്കദോനിയിൽ നിന്ന് വന്നപ്പോൾ പൗലോസ് വചനകോഷ്ണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിരു പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നറിയിച്ചു ചെയ്തു. അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായ പ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കുവാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായ് തുറക്കുവാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായ പ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവരെ ന്യായാസനത്തെങ്കിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ചടിച്ചു. ഇത് ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട്, തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫസോസിലെത്തി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയിൽ വന്നിറങ്ങി എരിശലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്കിയയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യദേശത്തിലും ഫ്രൂഗിയയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർ കെഴുതുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തുവെന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനഭാഗങ്ങളിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്നും വായിക്കുന്നത്, സഭയിൽ അതിശക്തരായ ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുകയും സഭയെ ഉറപ്പിക്കുകയും സഭ വ്യാപിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ ആദ്യ ഭാഗത്ത് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളിച്ചു. പൗലോസ് വളരെ ഉത്സാഹമുള്ള ഒരു വ്യക്തിയെ എപ്പോഴും സുവിശേഷം അറിയിക്കുന്ന കർത്താവിന് വേണ്ടി എന്ത് കഷ്ടം സഹിക്കുവാനും മനസ്സുള്ള വ്യക്തി. എന്നാൽ കഷ്ടതയുടെ തിരിച്ചുള്ളൽ കൂടി വരുമ്പോൾ പൗലോസിന്റെ ഉള്ളിൽ കർത്താവ് എന്തുകൊണ്ട് പറഞ്ഞു നീ ഭയപ്പെടരുതെന്ന്, കാരണം പൗലോസിന്റെ ഉള്ളിൽ ഭയത്തിനുള്ള സാധ്യതകൾ വന്നു. എന്തുകൊണ്ട് പറഞ്ഞു നീ മിണ്ടാതിരിക്കരുതെന്ന്, കാരണം ചില സമയങ്ങളിൽ നിന്നും മിണ്ടാതിരിക്കുന്നത് നല്ലതാണെന്ന് പൗലോസിന് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് പറഞ്ഞു ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തുകയില്ല എന്ന്, കാരണം കയ്യേറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പൗലോസിന്റെ ഉള്ളു ഭയപ്പെട്ടു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ എത്രയോ അധികം ഉറപ്പുള്ളവരാണെങ്കിൽ കൂടി കഷ്ടതയുടെ തിരിച്ചുള്ളിൽ കൂടി തുടർച്ചയായി വരുമ്പോൾ ഏത് സിംഹ ഹൃദയമുള്ള വ്യക്തിയുടെയും ഹൃദയം മനസ്സ് ഒന്ന് പാളുവാൻ സാധ്യതയുണ്ട്, ഒന്ന് കലങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ ചലിക്കുന്നത് ദൈവത്തിന്റെ പാതയിൽ കൂടിയാണെങ്കിൽ ദൈവം അവിടെ നിന്നോട് കൂടി ഇറങ്ങി വരികയും നിന്നെ ബലപ്പെടുത്തുകയും നിന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും. അവൻ അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. എന്റെ ദൈവം ഉന്നതനായ ദൈവമാണ്. പക്ഷേ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിഞ്ഞ് അവനെ താങ്ങി അവനെ നടത്തുന്ന ദൈവമാണ്. പൗലോസിനെ ദൈവം ബലപ്പെടുത്തുമ്പോൾ നമ്മൾ പിന്നീട് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഏറിയ ഭയത്തോടും വിറയലോടും കൂടെയാണ് നിങ്ങളോട് സംസാരിച്ചത്. പൗലോസ് ഭയപ്പെട്ട് പൗലോസ് വിറച്ചും കൊണ്ട് സംസാരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ അവന്റെ ആ പതർച്ചയിൽ അവനോട് കൂടെ ദൈവം ഇറങ്ങുമെന്ന് അവനെ ബലപ്പെടുത്തു. ഇന്ന് നീ ഏർപ്പെട്ടിരിക്കുന്ന ആ പ്രവൃത്തിയിൽ നിനക്ക് പാഴ്ചകൾ സംഭവിക്കുന്നു, ഭയപ്പെടുന്നു, നീ പതറുന്നു, നീ പിൻവാങ്ങണമെന്ന് ചിന്തിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ദൈവം നിന്നോട് കൂടെ ഇരുന്നു നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദൈവം നിന്റെ പാതയിൽ നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാലടി വെക്കേണ്ടതിന് വിശാലത വരുത്തുന്ന ദൈവമാണ്. സങ്കീർത്തനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചാൽ, ഇന്ന് വായിച്ചതുൾപ്പെടെ നാം അത് ചിന്തിച്ചാൽ, ധ്യാനിച്ചാൽ, മനസ്സ് പതറുന്ന അവസ്ഥകളിൽ ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പടപൊരുതുന്ന ദൈവം. നിന്റെ മുമ്പിൽ നിന്റെ സേനാനായകനായി, ഇവിടെ എനിക്ക് അനേകം ജനമുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവിന്റെ ജനത്തെ കർത്താവിന് വേണ്ടി വീണ്ടെടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ പൗലോസ് ഏർപ്പെട്ടിരിക്കുമ്പോൾ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം പൗലോസിനോട് കൂടെയുള്ള പോലെ എന്നോടും നിന്നോടും കൂടെയും ഈ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ.